You're with SBS Radio.
നമസ്കാരം ഡോക്ടർ ജയ നായർ, സ്വാഗതം ഒരിക്കൽ കൂടി SBS മലയാളത്തിലേക്ക്.
നമസ്കാരം ദിജു.
ഡോക്ടർ ജയ നായർ, ഇപ്പോൾ ഓസ്ട്രേലിയൻ ആരോഗ്യവകുപ്പ് അധികൃതർ നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടാപ്പ് വെള്ളത്തിൽ, ടാപ്പിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം കുടിക്കുന്നതിന് മുൻപ് 30 സെക്കൻഡെങ്കിലും തുറന്ന് വിട്ടിരിക്കണം എന്നുള്ളതാണ്. അതിൽ ഈയത്തിൻ്റെ അംശമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടി അത്തരമൊരു മുന്നറിയിപ്പ് എടുക്കണമെന്നുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു മേഖലയിൽ, ഒരു കുടിവെള്ള വിതരണ മേഖലയിലൊക്കെ ഗവേഷണം നടത്തുന്ന വ്യക്തി എന്ന രീതിയിൽ, എത്രത്തോളം അതിനുള്ളൊരു സാധ്യതയുണ്ട്? ഈ ഓസ്ട്രേലിയ ലഭിക്കുന്ന വെള്ളത്തിൽ ഈയത്തിൻ്റെ അംശമുണ്ടാകാൻ എത്രത്തോളം സാധ്യതയുണ്ടെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്?
അതെ, ഈ വാർത്തയിൽ നമ്മൾ പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു പബ്ലിക് അവയർനെസിനും ഒരു ഗൈഡ് ലൈൻ സപ്പോർട്ട് പോലെ ഉള്ള ഒരു വാർത്തയാണ്. എന്താണെന്ന് വെച്ചാൽ, ഇത് വെള്ളത്തിൽ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ചെയ്യുമ്പോൾ വാട്ടർ കോർപ്പറേഷൻ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി അവർ ചെയ്യുമ്പോൾ ഇതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ ഇത് വരണത് നമ്മുടെ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ടാപ്പിലും അതിലുള്ള വാൽവും ടാപ്പിൽ നിന്നും മാത്രമാണ്. അപ്പൊ നമ്മൾ അവിടെയാണ് സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ജനറൽ ആയിട്ട് ഓസ്ട്രേലിയൻ ഡ്രിങ്കിങ് വാട്ടറിൽ ഇങ്ങനെ ഒരു ലെഡ് പോയ്സണിങ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ല. അതൊരിക്കലും അത് ഉണ്ടാവില്ല. അത് അത്രയും ടെസ്റ്റ് ചെയ്ത് ക്ലിയർ ആയിട്ടാണ് വരുന്നത്. പക്ഷെ നമ്മുടെ ടാപ്പിന്റെ ഉപയോഗിക്കുന്ന ബ്രാസിന്റെ ഇതിൽ വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ്. അത് ഏത് ടൈപ്പ് ഓഫ് ടാപ്പ് അല്ലെങ്കിൽ വാൽവ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അതുപോലെ ഇരിക്കും.
അതിന് സാധാരണ തരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഉപകരണങ്ങളാണ് ഇത്തരത്തിൽ ഈ ഒരു ലെഡിന്റെ അംശം ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ഓസ്ട്രേലിയയിൽ പൊതുവായി കണ്ടുവരുന്നത് ഏതെല്ലാം തരത്തിലുള്ള ഉപകരണങ്ങളിലാണ് ഈ ഒരു ലെഡിന്റെ അംശമുള്ളത്?
സാധാരണ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന മെയിൻ സാധനം ഇത് ബ്രാസ് ആണ്. ബ്രാസിൽ വരുമ്പം ഈ വാൽവ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്, നമ്മൾ ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ, അതിന്റെ വാൽവ് ഉണ്ടല്ലോ. നമ്മളിപ്പം അത് എല്ലായിടത്തും തന്നെ ഉണ്ട്, കോൾഡ് വാട്ടർ ആൻഡ് ഹോട്ട് വാട്ടർ ടാപ്പും അതിന്റെ കൺവേർട്ട് ചെയ്യണ വാൽവും ഉണ്ടാവും. ആ വാൽവില് ശരിക്കും ബ്രാസ് എന്ന് പറഞ്ഞാൽ കോപ്പറും സിങ്കും ആണല്ലോ. പിന്നെ നമ്മളെങ്ങനെ ലെഡ് വരണമെന്ന് സാധാരണ ആലോചിക്കും. പക്ഷെ അത് ആ കോപ്പർ സിങ്ക് വെച്ച് ബ്രാസ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ആ മാലിയബിലിറ്റി, അത് ആ മെറ്റൽ ശരിയാകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പെർസെൻറ്റേജ് ലെഡ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ആ ലെഡിന്റെ പെർസെൻറ്റേജ് വരുമ്പോൾ ഒരു ചെറിയ പെർസെൻറ്റേജ്, പണ്ടൊക്കെ 8% വരെയൊക്കെ അലൗഡ് ആയിരുന്നു അതില്, ഇപ്പൊ അത് കുറഞ്ഞ 4%, പിന്നെ അത് ഇപ്പോഴും കുറഞ്ഞ 2%ന് താഴെ ആണ് സാധാരണ ബ്രാസിൽ ഇപ്പോഴത്തെ അവൈലബിൾ ആയിട്ടുള്ള ക്വാളിറ്റീസ് ബ്രാസ് പ്രോഡക്ട്സിൽ ഉള്ളത്. അപ്പൊ ഈ ചെറിയ ലെഡാണ് പല കണ്ടീഷനിൽ ചിലപ്പോൾ ലീച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മുടെ ടാപ്പിൽ വരണത് അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ കണക്ഷനിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പം ഇതുണ്ടാവും. അങ്ങനെ വരുന്ന ആ ലെഡ് കുറച്ച് ലീച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ കുടിക്കാൻ വെള്ളത്തിന് നമ്മൾ കുറച്ച് നേരം വെള്ളം അടച്ച് ടാപ്പ് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തുറക്കുമ്പം അവിടെ ആ ഭാഗത്ത് ഉള്ള വെള്ളത്തിൽ ലെഡിന്റെ ഇത് വരാൻ സാധ്യതയുണ്ട്.
കെട്ടി നിൽക്കുന്ന വെള്ളത്തിലല്ലേ?
അത് ആ കെട്ടി നിൽക്കുന്ന ആ കുറച്ച് ആ ടാപ്പിന്റെ ആ ഭാഗത്തുള്ളത്. പിന്നെ ഇതിന് വ്യത്യാസം വരണം എന്താ വെച്ചാൽ, കുറെ കാലമായിട്ട് നമ്മൾ വീട്ടിലില്ലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പം പെട്ടെന്ന് തുറക്കുമ്പോ അല്ലെ പുതിയ ടാപ്പ് തുറക്കുമ്പോ അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് തന്നെ അറിയാം, ചിലപ്പം ചില പുതിയ ടാപ്പിൽ നിന്നുള്ള വെള്ളത്തിനൊക്കെ ഒരു ചൊവയും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെ വരുമ്പം അതിനകത്ത് എന്തോ ഇത് കുഴപ്പമുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ക്ലീൻ ചെയ്യാനായിട്ട് ടാപ്പ് തുറന്നു വിട്ട് ആ വെള്ളം കളഞ്ഞിട്ടേ നമ്മൾ കുടിക്കുകയുള്ളൂ. നമുക്ക് തന്നെ അറിയാം അത് അതിനകത്ത് ആ പുതിയ ടാപ്പിലും ഒക്കെ ഇങ്ങനെ വരുമ്പോൾ ഉള്ളതാണെന്ന്. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മൾ കുറച്ച് തുറന്നു വിട്ട് അത് കളഞ്ഞ് നല്ല സ്വാദ് തന്നെ വരുമ്പോ തന്നെ നമുക്കറിയാം അത്.
പക്ഷെ
ഇത് വരുമ്പം നമുക്കിപ്പം ലെഡ് ഫ്രീ ഫിറ്റിംഗ്സ് ഉണ്ട്. അപ്പം ലെഡ് ഫ്രീ ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞാലും അതിനകത്തൊരു 0.25% ഓഫ് ലെഡ് അലൗഡ് ആണ്. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് കുറഞ്ഞ് വരണമെങ്കിലും പഴയ പല വീടുകളിലും പണ്ടത്തെ വീടുകളിലും ഒക്കെ ആ പഴയ സിസ്റ്റം തന്നെ പഴയ ടാപ്പും അതും ഒക്കെ ആയിരിക്കും, അവർ മാറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടി അതിനകത്തൊരു ആ ലീച്ചിങ്ങിന്റെയും അങ്ങനെ കുടിവെള്ളത്തിൽ കുറച്ച് ലെഡിന്റെ ഇത് വരാൻ സാധ്യതയുണ്ട്.
ഒരു അടിസ്ഥാനപരമായ സംശയം ചോദിച്ചോട്ടെ, കാരണം ഇത്തരത്തിലൊരു ലെഡ് എന്ന് പറയുന്നത് വെള്ളത്തിലേക്ക് എങ്ങനെ അലിഞ്ഞു ചേരുന്ന ഒരു ലോഹമാണോ അത്?
അത് പല കണ്ടീഷനിൽ വരാം. ഇപ്പം ഈ ബ്രാസിലും ഉള്ളത് ഈ കോപ്പർ സിങ്ക്, ഇപ്പം ഈ പ്രശ്നം ഇപ്പം പെട്ടെന്ന് വന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പം അതാണെന്നാണ് എനിക്ക് തോന്നണേ ഇതിപ്പം ഇങ്ങനെ ഒരു ഇത് വരാൻ കാരണം. നമ്മുടെ ഈ പേർത്തില് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പുതിയത് ഒരു വളരെ നല്ലൊരു വലിയ ഹോസ്പിറ്റൽ ഉണ്ടായി തുറന്നിട്ടുണ്ട് ഈ വർഷം. പെർ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ. അത് 2015 ഓപ്പൺ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ആ എല്ലാം കഴിഞ്ഞ് ആ തുറക്കാറായ സമയത്ത് വാട്ടർ ടെസ്റ്റ് ചെയ്തപ്പം ലെഡ് ഉണ്ടായിരുന്നു, ലെഡിന്റെ ഇത് കണ്ടു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇവർക്ക് അറിയില്ലായിരുന്നു അത് എവിടെ നിന്നാന്നുള്ളത്. ഒരു വളരെ ഡീപ്പായിട്ടുള്ള ഒരു എലാബറേറ്റ് ടെസ്റ്റിംഗ് പ്രോസസ്സിലെ കൂടെയാണ് അവർ കണ്ടുപിടിച്ചു ഇത് ഈ ടാപ്പ് ഫിറ്റിംഗ്സിലെ പ്രശ്നമാണെന്ന്. പിന്നെ ആ ഫിറ്റിംഗ്സ് മുഴുവൻ മാറ്റി ഒരു 3 years ഡിലേ വന്ന് ഇക്കൊല്ലം തുറന്നു, ഇപ്പൊ ക്ലിയർ ആയി. അപ്പൊ അങ്ങനത്തെ ആ ഒരു ഫിറ്റിംഗിന്റെ ഇതിലെ കൂടെയാണ് ലെഡ് വരാൻ സാധ്യതയില്ല. പിന്നെ ഹോട്ട് വാട്ടർ ചൂട് ഉള്ള ഇത് ഉപയോഗിക്കുമ്പോൾ ലീച്ചിങ്ങിനുള്ള സാധ്യത കൂടുതലാണ് മറ്റേ കോൾഡ് വാട്ടറിനേക്കാളും ഹോട്ട് വാട്ടറിൽ.
അതുകൊണ്ടായിരിക്കും ഒരു പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഹോട്ട് വാട്ടർ ടാപ്പുകൾ,
ഹോട്ട് വാട്ടർ വരുമ്പോൾ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഈ സിങ്ക് ചിലപ്പം ഒരു മിനറലൈസ് ചെയ്യാൻ ഒരു സിങ്ക് ഓക്സൈഡ് എന്തെങ്കിലും അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം ലെഡ് ബ്രാസിൽ അതിൽ നിന്ന് വിട്ടുവരാം. അപ്പം ഇപ്പൊ ഇവരൊരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട് ഡീസിങ്കിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ അപ്പം ബ്രാസിലെ കോപ്പർ സിങ്കിന്റെ സിങ്കിന്റെ ഇത് വെച്ച് ലെഡ് കുറച്ച് വരാം. പക്ഷെ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു
അഡ്വൈസ് കാര്യം,
ഒരു വാർണിംഗ് പോലെ വന്ന വാർണിംഗ് അല്ല ഇത്. ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പഴയ ഫിറ്റിംഗ്സ് ഒക്കെ ആണെങ്കിൽ മാറ്റാൻ നിന്നും. അപ്പം ഇതിപ്പം ഇവിടെ ഓസ്ട്രേലിയ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും ഉള്ള കാര്യമാണ്.
അതെ, ഞാൻ ചോദിക്കാവുന്ന ഒരു സംശയം തന്നെ, നമ്മളിപ്പോ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നൊക്കെ വന്നവരാകുമ്പോൾ പലപ്പോഴും പല പ്രത്യേകിച്ചും പൊതു വാട്ടർ ടാപ്പുകളിൽ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ലോഹത്തിന്റെ ഭയങ്കരമായ ഒരു അംശമുള്ളതായി നമുക്ക് തന്നെ തോന്നാറുണ്ട്. അപ്പോൾ ഇന്ത്യയിലും അത്തരത്തിലുള്ള ഒരുപാട് ബ്രാസ് ഫിറ്റിംഗ്സ് ഉള്ള ഒരു രാജ്യവുമാണല്ലോ ഇന്ത്യയിൽ വാട്ടർ ടാപ്പുകളിൽ. അപ്പോൾ അവിടെയും ഈ ഒരു സാഹചര്യം സ്ഥിരമായി ഉണ്ടാകുന്നത് തന്നെയാണോ അത്?
തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ബ്രാസ് അത് എവിടെ ആയിരുന്നാലും ബ്രാസില് ഇത് ലെഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോപ്പർ പൈപ്സിലെ കോപ്പർ വരുന്നത് ഇതെല്ലാം സാധാരണ ഏത് കൺട്രീസിലായാലും അത് ഉള്ളതാണ്. അത് ഇവിടെ ഓസ്ട്രേലിയയിലെ മാത്രമല്ല. പക്ഷെ ഓസ്ട്രേലിയയിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടും വളരെ ഡീറ്റെയിൽ ടെസ്റ്റിങ്ങും അത് മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി അത് പബ്ലിക്കിനെ അറിയിച്ചു.
ശ്രദ്ധിക്കുക,
അങ്ങനെയാണ് മറ്റേ ലെഡ് ഫ്രീ ടാപ്പ് അങ്ങനെയൊക്കെ എടുക്കാം. അപ്പം അവർക്ക് മനസ്സിലായപ്പോ അവരെല്ലാരെയും
അറിയിച്ചു
ഈ ഒരു പ്രോജക്റ്റിലെ പ്രശ്നം വന്നപ്പോ.
നമ്മളൊരു പക്ഷെ മുമ്പ് തന്നെ കടന്നു വരുന്ന ഒരു അവസ്ഥയാണ്, പക്ഷെ ഇപ്പോൾ തിരിച്ചറിയുന്നു എന്ന് മാത്രമേ.
അത് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അത് അറിയിക്കാനുള്ളതാണല്ലോ, അത് അങ്ങനെയാണല്ലോ ചേഞ്ച് വരുത്തേണ്ടത്. നമ്മൾ ഹൈഡ് ചെയ്യണേക്കാളും അത് ഞാൻ അത് പബ്ലിക്കിനെ അറിയിച്ച് അതാണല്ലോ എന്റെ. പാനിക് ആകേണ്ട കാര്യമല്ല, പക്ഷെ നമ്മള് ജസ്റ്റ് ഒരു സെൻസിബിൾ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്
മാത്രം മതി. ഓക്കേ, പാനിക് ആവേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ലെഡിന് പറയുമ്പോൾ ഇപ്പൊ സിങ്കിന്റെ കാര്യം പറഞ്ഞു, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ലോഹാംശങ്ങൾ ഇത്തരത്തിൽ വെള്ളത്തിൽ വരാനുള്ള സാധ്യത ഉണ്ടോ?
പിന്നെ നമ്മൾ ഈ ടാപ്പിലും അങ്ങനെയൊക്കെ ഉള്ളത് കോപ്പറാണ്. ഹോട്ട് വാട്ടർ സിസ്റ്റത്തിൽ ഒരുപാട് ഉപയോഗിക്കണതാണ് കോപ്പർ പൈപ്സ്. അപ്പൊ കോപ്പറിന്റെ ഇത് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ കോപ്പർ കൂടുതൽ നമുക്ക് പോയിസൺ, ലെഡ് പോയിസൺ എന്ന് പറയും. പക്ഷെ കോപ്പർ പോയിസൺ ആയിട്ടല്ല, അത് കുറച്ച് കോപ്പർ നമുക്ക് ഹെൽത്തിന് ആവശ്യമാണ്. അത് ഫുഡിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഒക്കെ തന്നെയാണ് കിട്ടേണ്ടത്. അപ്പൊ പക്ഷെ കോപ്പർ പൈപ്സിൽ കുറെ നാള് ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോ അതിന്റെ അളവ് നമുക്ക് വേണ്ടതിലും കൂടുതലാകാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ലെഡ് നമുക്കൊരു 0.01 mg/L താഴെയായിട്ടാണ് ഈ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈസ് എല്ലാം ട്രീറ്റ് ചെയ്ത് വരുമ്പം അത് അത്രയും ആ ലെവലിന് മുകളിൽ പോയാലാണ് കുഴപ്പം എന്ന് പറയുന്നത്. അതുപോലെ കോപ്പറും അതുപോലെ ഒരു 2 mg ഒക്കെ പോയി കഴിഞ്ഞാൽ അതിന് മുകളിൽ പോയാൽ നമുക്ക് അത് നമുക്ക് അതിന്റെ കോപ്പറിന്റെ ആവുമ്പം ചൊവ അറിയാം, കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ചൊവയാണ് കോപ്പർ പൈപ്പിലെ. മിക്കവാറും ഈ കുടിവെള്ളം ഇതിലൊക്കെ കാണുന്നത് അതായി അതിന് കോപ്പറിന്റെ ചൊവയായിരിക്കും നമുക്ക് കൂടുതലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റണത്. അതുകൊണ്ട് അതിന്റെ ഒരു പിന്നെ ഈ പ്രോഡക്ട്സിന് മുഴുവൻ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്, ഓസ്ട്രേലിയൻ ന്യൂസിലൻഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 40-20. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വെള്ളവുമായിട്ട് കോണ്ടാക്ട് ഉള്ള പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ അത് തന്നെ അത് ടെസ്റ്റ് ചെയ്ത് ഒരു വാട്ടർ മാർക്ക് എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് ഈ പ്രോഡക്ട്സ് ഈ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിന് വേണം. ഈ വാട്ടർ മാർക്ക് സർട്ടിഫിക്കറ്റ് 5 years കണ്ട് വാലിഡിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ആ സർട്ടിഫിക്കേഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടാണ് വരണേ എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളത്തിലിട്ട് ഒക്കെ ഇത്രയും നേരം ഇട്ട് അങ്ങനെ എങ്ങനെ ഒക്കെ നോക്കി അത് കഴിഞ്ഞ് വരണ വെള്ളം ടെസ്റ്റ് ചെയ്ത് അതിന്റെ ലെവല് ഇതിന് താഴെയാണ് അങ്ങനെ ഉള്ള എല്ലാ സ്ട്രിക്ട് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഈ സർട്ടിഫിക്കേഷൻ കൊടുക്കണേ. അപ്പം അവർക്ക് തന്നെ ഒരു ഡാറ്റാബേസ് ഉണ്ട് ഈ ഒക്കെ പ്രോഡക്ട്സ് സർട്ടിഫൈഡ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം.
അപ്പോൾ നമ്മൾ ഒരു ഒരു പ്രത്യേകിച്ചും ഒരു പൈപ്പ് ഫിറ്റിംഗ് വാങ്ങുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡുകൾ നോക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ സ്റ്റാൻഡേർഡുകളാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്?
ഈ വാട്ടർ മാർക്ക് എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചില ആ പ്രോഡക്റ്റിൽ തന്നെ ഉണ്ടാവും, ഇല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡാറ്റാബേസ് നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അപ്പൊ അതിന് അവർക്ക് സർട്ടിഫിക്കേഷൻ ഉള്ള പ്രോഡക്റ്റ്, ഈ നമ്മുടെ സാധാരണ കരോമ അങ്ങനത്തെ ഒക്കെ പല മിക്കവാറും ഉള്ള നല്ല ബ്രാൻഡിനൊക്കെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോ അവരിതൊക്കെ ടെസ്റ്റ് ചെയ്താണ് പറഞ്ഞത്. അൺയൂഷ്വൽ കേസസിൽ നമ്മളിപ്പം കുറെ നാൾ ഇപ്പൊ സ്കൂളുകൾക്കൊക്കെ ഇത് കുറച്ചും കൂടി ഒരു കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ലെഡ് പോയിസൺ ഒക്കെ കുട്ടികൾക്കും ഒക്കെയാണ് കുറച്ചും കൂടി പെട്ടെന്ന്
ബാധിക്കുന്നത്.
അതുകൊണ്ട് പിന്നെ സ്കൂൾ 2 മന്ത്സ് ഹോളിഡേയ്സും ഒക്കെ കഴിഞ്ഞ് വരുമ്പം ആ വെള്ളം കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട, ഉപയോഗിക്കാതെ ഇരിക്കുകയല്ലേ.
അപ്പൊ
അങ്ങനത്തെയുള്ള ഒരു കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണെന്ന് ഇപ്പൊ മനസ്സിലായി.
ഓക്കെ, എന്നാലും അവസാനമായി ഒരു കാര്യം കൂടെ, പൊതുവായ ഒരു വിഷയമാണ് പക്ഷേ ഇതുമായി ചേർത്ത് വായിക്കാവുന്നത്, ഈ ഓസ്ട്രേലിയ എങ്ങനെയാണ് സാധാരണ രീതിയിൽ കുടിവെള്ളം ശുദ്ധീകരിച്ചെടുക്കുന്നത്? അക്കാര്യം ചുരുക്കിയൊന്ന് പറയാൻ കഴിയുമോ? വലിയൊരു വിഷയമായിരിക്കും, എന്നാലും ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് അറിയുന്നതിന് വേണ്ടി ഒന്ന് ചുരുക്കി പറയാൻ കഴിയുമോ?
ഓസ്ട്രേലിയൻ ഡ്രിങ്കിംഗ് വാട്ടർ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിന് അതൊരു വലിയൊരു ഇലാബറേറ്റ് ഡോക്യുമെന്റ് ആണ്. അപ്പൊ അതിനകത്ത് നമുക്ക് വെള്ളം ഫ്രം ആ റിസർവോയർ തൊട്ട്, കാച്ച്മെന്റ് റിസർവോയർ തൊട്ട് എങ്ങനത്തെ അവിടുത്തെ വാട്ടർ ക്വാളിറ്റി തൊട്ട് ടെസ്റ്റ് ചെയ്ത് അതിന്റെ മോണിറ്ററിങ് ഒരു പ്ലാനിൽ അങ്ങനെയാണ് ഇത് അവസാനം ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് വരെ ഇവരെ എത്തിക്കണം. ട്രീറ്റ്മെന്റിലുണ്ട്, പിന്നെ ട്രീറ്റ്മെന്റിൽ കെമിക്കൽസ് ഒക്കെ ചിലപ്പോൾ ഉപയോഗിക്കും, കൊയാഗുലേഷൻ ഫ്ലോക്കുലേഷൻ പറഞ്ഞ ടേസ്റ്റും അതും ഇതൊക്കെ കളയാനായിട്ട്. ആ അത് കഴിഞ്ഞ് വെളിയിൽ വരുമ്പോൾ അതിന്റെ ഒക്കെ കെമിക്കൽസും എല്ലാത്തിന്റെയും ഒരുപാട് ആ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കെമിക്കൽസിന്റെ ടെസ്റ്റിംഗ് ആണ് സാധാരണ ചെയ്യണത്. പക്ഷെ ഇത് റെഗുലറായിട്ട് ചെയ്യില്ല. റെഗുലറായിട്ട് ചെയ്യണത് സാധാരണ ബാക്ടീരിയ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അത് വെള്ളം കെമിക്കലി ഗുഡ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും ആദ്യം തന്നെ. പിന്നെ അൺയൂഷ്വൽ കേസസ് വല്ല ഫ്ലഡും അതും ഇതൊക്കെ വരുമ്പോൾ മാത്രം ഫ്രീക്വന്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ സാധാരണ വരുമ്പോൾ നമുക്ക് അവർക്ക് ഒരു ഇതുണ്ട്, എപ്പോഴും മോണിറ്റേർഡ് ഡോക്യുമെന്റഡ് ഡാറ്റയാണിത്. അപ്പൊ അതുകൊണ്ട് അവർ അത് അങ്ങനെ വെച്ചാൽ അവർക്ക് അറിയാൻ പറ്റും. പക്ഷെ റെഗുലറായിട്ട് എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും ഈ ക്ലോറിനേഷൻ അതിന് അത് കഴിഞ്ഞ് ബാക്ടീരിയൽ ടെസ്റ്റിംഗ്, ഈ കൊളൈ അങ്ങനത്തെ ആ ടെസ്റ്റിംഗ് അതൊക്കെ ചെയ്തിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇവർ പറയണത് പബ്ലിക്കിന്റെ റെസ്പോൺസ് ആണ് വേണ്ടത്. എന്തെങ്കിലും വന്നാൽ അവർ തരണത് സേഫ് ആയിട്ടാണ് തരണേ. പക്ഷെ ഈ ലൈനിലോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ അവരെ അറിയിച്ചാൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഒരു വലിയൊരു മൾട്ടിപ്പിൾ ബാരിയർ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഒരു ഒരിടത്ത് മാത്രമല്ല, ആദ്യം കിട്ടുന്ന റിസർവോയർ ചെക്ക് ചെയ്ത് നമ്മൾ, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് സിസ്റ്റം ട്രീറ്റ്മെന്റ് പ്ലാൻസിൽ മാത്രം ടെസ്റ്റ് ചെയ്ത് അങ്ങനെയല്ല ഇത്. അപ്പൊ ഒരിടത്തും ഒരിടത്തെ പ്രശ്നം വന്നാൽ അത് അടുത്ത ഇതിൽ
പരിഹരിക്കാൻ കഴിയും.
അപ്പൊ അങ്ങനെ വന്ന മൾട്ടിപ്പിൾ ബാരിയർ സിസ്റ്റം പോലെയാണ് ഈ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ഓസ്ട്രേലിയയിൽ ഉള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പം പിന്നെ ഡെയിലി സാമ്പിൾ ടെസ്റ്റിംഗ്, ഇപ്പം ഒരു വലിയ കമ്മ്യൂണിറ്റിക്കാണെങ്കിൽ ഡെയിലി, അല്ലെങ്കിൽ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ മാസത്തിലൊരിക്കെ, ഇപ്പം അബോറിജിനൽ കമ്മ്യൂണിറ്റിയിലൊക്കെ ആണെങ്കിൽ മാസത്തിലൊരിക്കെയൊക്കെ പോയി ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആ ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ ചെയ്യണുണ്ട്. പക്ഷെ ഇതെല്ലാം ആണെങ്കിലും നമ്മുടെ ആളുകള് എന്തെങ്കിലും വന്നാലോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും അസുഖം വന്നാല്, അല്ലെങ്കിൽ ഈ സ്മെല്ല് ടേസ്റ്റ് വ്യത്യാസം വന്നാല് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. എന്നാലേ അവർക്കത്
തീർച്ചയായും. എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ ജയ നായർ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വിശദീകരിച്ചതിന്. ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്ന വിവരമായിരിക്കും ഇതെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.
Hear more stories in your language by visiting sbs.com.au.